സുപ്രഭാതം. ജൂലൈ 10. ടെന്നീസ് ചാമ്പ്യൻ നൊവാക് ജോക്കോവിക്കിൻ്റെ നാട്ടുകാരനാണ് ഇന്നത്തെ കഥാപാത്രം. ഇന്ന് പിറന്ന അങ്ങേരുടെ ജീവിതമാണ് വിഷയം. അതിബുദ്ധിമാനായിരുന്ന ഇങ്ങേരു കാരണം ഇന്നത്തെ ലോകത്തിൽ ധാരാളം ജീവിത സൗകര്യങ്ങൾ ഉള്ളതിനാൽ നമുക്കെല്ലാവർക്കും കടുപ്പാടുള്ളയാളാണ്. ഇദ്ദേഹത്തിൻ്റെ അന്ത്യം ആദ്യം വിവരിക്കാം, എന്നിട്ട് ആരംഭത്തിലേക്ക് പോകാം. പണ്ട് മുതലേ ഒറ്റയാനയാണ്, പിന്നെ OCD, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതിൻ്റെ ഒപ്പം ഇദ്ദേഹത്തെ ഫണ്ട് ചെയ്തിരുന്ന JP Morgan പോലെയുള്ളവർ പ്ലഗ് ഊരിയപ്പോൾ പണത്തിൻ്റെ കറണ്ട് നിന്നു. സ്വന്തമായിട്ട് വീടില്ലായിരുന്നതിനാൽ അവിവാഹിതനായ ഇദ്ദേഹം ന്യൂയോർക്ക് പട്ടണത്തിലെ വില കുറഞ്ഞ ഹോട്ടലുകളിലാണ് പതിവായി താമസിച്ചിരുന്നത്. കാശ് കൊടുക്കാനില്ലാതെ വരുമ്പോൾ ഇറക്കിവിടും, പുതിയ ഹോട്ടലിലേക്ക് മാറും. ഏകാന്ത പതികനായിരുന്നതിനാൽ പ്രധാന കൂട്ട് മാൻഹാറ്റനിലെ പ്രാവുകളായിരുന്നു. അവയ്ക്ക് തീറ്റി കൊടുക്കുന്നത് അങ്ങേർക്ക് ഏറെ സന്തോഷമേകുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. മാൻഹാറ്റനിലെ ന്യൂയോർക്കർ ഹോട്ടലുകാർ ആള് മരിച്ച വിവരം അനന്തരവനായ സേവ കൊസനോവിക്കിനെ അറിയിച്ച് അവൻ ഹോട്ടലിൽ ഓടിയെത്തിയപ്പോൾ അങ്ങേരുടെ കണ്ടുപിടുത്തങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയലുകളൊന്നും മുറിയിൽ കാണാനില്ല. ചോദിച്ചപ്പോൾ സർക്കാരിൽ നിന്ന് ഓഫീസർമാർ വന്ന് എല്ലാം എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു. നിക്കോള കൂടെ കൂടെ പത്രക്കാരോട് പറയാറുണ്ടായിരുന്ന ഡെത്ത് റേ മെഷീനിൻ്റെ രഹസ്യങ്ങൾ ഫയലുകളിൽ ഉണ്ടോ, അത് റഷ്യക്കാർക്ക് കൊടുത്തോ ഇല്ലയോ എന്നൊക്കെ അറിയാനാണ് അമേരിക്കൻ സർക്കാർ കഴുകന്മാരെപ്പോലെ മരിച്ച ഉടനെ പറന്നെത്തിയത്. MIT ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ ജോൺ ജോർജ് ട്രംപ്, ഡൊണാൾഡ് ട്രംപിൻ്റെ തന്തയുടെ ചേട്ടൻ, നിക്കോളയുടെ ഫയലുകളിൽ കണ്ടുപിടുത്തങ്ങളുടെ തിയറി മാത്രമേ ഉള്ളൂ, മെഷീൻ ഉണ്ടാക്കാനുള്ള ഉപയോഗപ്രദമായ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കടലാസുകൾ മുഴുവൻ അനന്തരവന് പിന്നീട് വിട്ടുകൊടുത്തു. പക്ഷേ അതിൽ 20 പെട്ടികൾ മടക്കി കിട്ടിയില്ലെന്നാണ് കേൾവി. ഇനി നിക്കോളയുടെ ജീവിതയാത്രയുടെ ആരംഭം മുതൽ തുടങ്ങാം. സ്കൂളിൽ വെച്ച് തന്നെ തുടങ്ങി ലക്ഷണങ്ങൾ. ഇൻ്റഗ്രൽ കാൽക്കുലസിൻ്റെ പ്രോബ്ലംസ് കടലാസിൽ എഴുതി ചെയ്യുന്നതിന് പകരം തലയ്ക്കകത്ത് കണക്ക് കൂട്ടി സോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാഷന്മാർക്ക് ഇവൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നാണ് ആദ്യം തോന്നിയത്. കോളേജിൽ ചെന്നപ്പോഴും തഥൈവ. പ്രത്യേകിച്ച് ഫിസിക്സിലും ഇലക്ട്രിസിറ്റി എന്ന വിഷയത്തിലും അതീവ താല്പര്യം കാണിച്ചു. ഈസ്റ്റേൺ ഓർത്തഡോക്സ് പള്ളിയിലെ വൈദികനായിരുന്ന പിതാവ് ടെസ്ലയ്ക്ക് മകൻ ആ വഴിക്ക് പോകണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ മകന് ഒരിക്കൽ കോളറ പിടിപെട്ട് മരണത്തിനടുത്തെത്തിയപ്പോൾ മകന് താല്പര്യമുള്ള എഞ്ചിനീയറിങ്ങിന് തന്നെ വിട്ടോളാം, ജീവനോടെ ഇരുന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. കോളറ പിടിപെട്ട് 9 മാസം കിടപ്പിലായിരുന്ന കാലത്ത് ഒരു അമേരിക്കൻ എഴുത്തുകാരൻ്റെ കഥകളാണ് തന്നെ രക്ഷപ്പെടുത്തിയതും സുഖപ്പെടുത്തിയതും എന്ന് പിൽക്കാലത്ത് നിക്കോള ടെസ്ല ആ എഴുത്തുകാരനെ നേരിട്ട് കണ്ട് നന്ദി പറയാനുള്ള ഭാഗ്യമുണ്ടായി. ന്യൂയോർക്കിൽ ടെസ്ലയുടെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ലാബ് ഇരുന്ന അതേ സ്ട്രീറ്റിലായിരുന്നു മാർക്ക് ട്വെയിൻ താമസിച്ചിരുന്നത്. അങ്ങനെ അവർ തമ്മിൽ വളരെ അടുപ്പത്തിൽ ആയപ്പോൾ ആവണം ട്വെയിനിൻ്റെ മകളുടെ കല്യാണത്തിന് പോലും ടെസ്ല ക്ഷണിക്കപ്പെട്ടത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വീടിനടുത്തുള്ള കമ്പനികളിൽ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉയർന്ന ജോലി കിട്ടി പാരീസിലെത്തുന്നത്. കോണ്ടിനെൻ്റൽ എഡിസൺ കമ്പനിയിൽ. കുറേ കഴിഞ്ഞ് ടെസ്ലയുടെ മാനേജറായിരുന്ന അമേരിക്കക്കാരൻ എഡിസന്റെ ന്യൂയോർക്കിലുള്ള ഇലക്ട്രിക് ഡി സി മോട്ടോർ കമ്പനിയിലേക്ക് മടങ്ങിയപ്പോൾ ടെസ്ലയുടെ സാമർഥ്യം കാരണം അവനെയും കൂടെ കൊണ്ടുവന്നു, ഇമിഗ്രൻ്റായി. എഡിസന്റെ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഡി സി, അതായത് ഡയറക്റ്റ് കറണ്ട്, അതിനെ ആസ്പദമാക്കിയിരുന്നു. കാരണം അതാണേൽ ഷോക്ക് അടിക്കത്തില്ല. പക്ഷേ ടെസ്ലയ്ക്ക് ഷോക്ക് അടിച്ചാൽ മരിക്കാൻ സാധ്യതയുള്ള എ സി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതിനോടായിരുന്നു താല്പര്യം. അത് കാരണം ടെസ്ല അവിടുന്ന് വിട്ട് തൻ്റെ സ്വന്തം എ സി മോട്ടർ ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും തീരുമാനിച്ചു. വിദൂരത്തേക്ക് ഡി സി കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വമ്പിച്ച ചിലവുണ്ടാവും എന്ന് ടെസ്ല വാദിച്ചു. പക്ഷേ എ സി ഷോക്ക് മൂലം മനുഷ്യർ മരിക്കും എന്ന് എഡിസനും. അത് തെളിയിക്കാൻ, ജനങ്ങളെ ഭയപ്പെടുത്തി തൻ്റെ വഴിക്ക് വരുത്താൻ എഡിസൺ ചില വിദ്യകളും ചെയ്തു. പൊതുജനം കാണിക്കെ എ സി കറണ്ട് ഉപയോഗിച്ച് കുതിര, ആന ഇവയെ ഷോക്ക് അടുപ്പിച്ച് കൊന്നു. ന്യൂയോർക്ക് സർക്കാർ കയറേൽ തൂക്കി കൊല മാറ്റി കുറ്റവാളികളെ സഭ്യമായി കൊല്ലാൻ മാർഗങ്ങൾ ശ്രമിച്ചപ്പോൾ ഒരു കമ്പനിയെ പ്രൈവറ്റായിട്ട് എഡിസൺ ഫണ്ട് ചെയ്ത് ഇലക്ട്രിക് ചെയർ ഉണ്ടാക്കി. വെസ്റ്റിംഗ് ഹൗസ് എന്നു പേരുള്ള എഞ്ചിനീയറിംഗ് കമ്പനി ടെസ്ലയുടെ വശം പിടിച്ച് എ സി മോട്ടോറുകൾ നിർമ്മിച്ച് എഡിസൺ ഇലക്ട്രിക് കമ്പനിയുടെ ഡി സി മോട്ടോറുമായി മാർക്കറ്റിൽ പയറ്റാനിറങ്ങി. നിർണായകമായ അംഗം കുറിക്കേണ്ടി വന്നത് താമസിയാതെ ഷിക്കാഗോയിൽ നടക്കാനിരുന്ന വേൾഡ് ഫെയറിനുള്ള ഇലക്ട്രിഫിക്കേഷൻ ആർക്ക് കിട്ടും എന്നുള്ളതായി. തമ്മിൽ വളരെ ചിലവ് കുറഞ്ഞ വെസ്റ്റിംഗ് ഹൗസിന് കോൺട്രാക്റ്റ് കിട്ടി. എന്നിട്ട് ഉടനെ തന്നെ നയാഗ്രയിലെ വളരെ ബൃഹത്തായ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പണിയും വെസ്റ്റിംഗ് ഹൗസിന് കിട്ടിയതോടെ കുശാഗ്ര ബുദ്ധിയുള്ള ഈ രണ്ട് ഇൻവെൻറ്റേഴ്സ് തമ്മിലുള്ള പയറ്റിന് തീരുമാനമായി. എഡിസൺ അങ്ങേരുടെ വഴിയിലൂടെ കുറേ പ്രായോഗികമായ മൂവി ക്യാമറയും മറ്റും പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ വഴി മുന്നോട്ട് പോകുകയും പ്രശസ്തി തുടർന്ന് ലഭിക്കുകയും ചെയ്തു. ടെസ്ല വളരെ അംബീഷ്യസ് ആയിട്ടുള്ള മെഷീനുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവ എങ്ങും എത്താതെ വന്നപ്പോൾ ഫിനാൻസിയേഴ്സ് പിന്നോട്ട് വലിയാൻ തുടങ്ങിയതോടെ പെട്ടെന്ന് സാമ്പത്തിക സ്ഥിതി മോശമായി മാറി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കുറേ കൊട്ടിഘോഷിച്ച ഡെത്ത് റേ മെഷീൻ. നിമിഷത്തിൽ ആകാശത്തിലുള്ള 10,000 വിമാനങ്ങളെ തകർക്കാൻ പറ്റുന്ന ഒരു ബ്രഹ്മാസ്ത്രം. റഷ്യക്കാർ പോലും അത് കിട്ടാനുള്ള പ്രതീക്ഷയിൽ ടെസ്ലയ്ക്ക് $25,000 അഡ്വാൻസ് കൊടുത്തിരുന്നു എന്നാണ് കേൾവി. ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറിൽ ഉപയോഗിക്കുന്നത് എഡിസന്റെ ഡി സി കറണ്ട് ആണ് എന്നുള്ള സമാധാനിക്കാവുന്ന വിവരം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫ്യൂസ് ഊരുന്നു. മാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യം, പാകത്തിനുള്ള സമ്പത്ത് നേർന്നുകൊണ്ട് കുമരകംഗാരൻ.